الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهمان رأي سهودرن عليه അള്ളാഹു സുബ്ഹാനഹു വതആല പവിത്രമായി എണ്ണിയ മാസങ്ങളിലൊന്നാണ് ദുൽഹജ്ജ. ദുൽഹജ്ജയിലേക്ക് നാം പ്രവേശിക്കുന്ന സന്ദർഭമാണിത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അൽ അമലു അസ്സാലിഹു ഫീഹിന്ന أحب إلى الله من هذه الأيام العشر. الله سبحانه وتعالى സൽക്കർമ്മങ്ങൾ ഇത്രമാത്രം പ്രിയങ്കരമായ മറ്റൊരു ദിവസവുമില്ല. ദുൽഹിജ്ജയിലെ ആദ്യത്തെ ഈ 10 ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് സൽക്കർമ്മങ്ങൾ പ്രിയങ്കരമായ അത്ര മറ്റൊരു ദിവസവും സൽപ്രവർത്തികൾ അള്ളാഹുവിൻ്റെ അരികിൽ പ്രിയങ്കരമായിട്ടില്ല. അള്ളാഹുവിന് ഏറ്റവും അധികം ഇഷ്ടമുള്ള നന്മകൾ അവൻ്റെ അരികിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം നേടിത്തരുന്ന, തുലാസിൽ ഏറ്റവും അധികം കനം തൂങ്ങാൻ കാരണമാകുന്ന സന്ദർഭമാണ് ഇനി വരുന്നത്. ഇസ്ലാം കാര്യങ്ങൾ, അവയിലെ ഏതാണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ഈ ദിവസങ്ങളിൽ ഒരുമിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഇസ്ലാം കാര്യം ഷഹാദത്ത് കലിമയാണ്. ആ കലിമയുടെ തൗഹീദിന്റെ പ്രഖ്യാപനമാണ് ഹജ്ജിന്റെ പ്രവർത്തനങ്ങളിൽ ഉടനീളം നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹജ്ജാജുമാർ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്, ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന് ആവർത്തിച്ച് തൽബിയത്ത് ചൊല്ലുമ്പോൾ തൗഹീദിന്റെ വാക്കാണ് അവിടെ ഉച്ചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിലേക്ക് പ്രവേശിച്ചത് അല്ലാഹുമ്മ ഹജ്ജതൻ ലാ റിയാഅ ഫീഹാ വലാ സുംഅ, അല്ലാഹുവേ ഇതാ റിയാ ഇല്ലാത്ത, ലോകമാന്യമില്ലാത്ത, ജനങ്ങളെ കാണിക്കുന്നതിനു വേണ്ടിയല്ലാത്ത, പ്രശസ്തി ആഗ്രഹിച്ചുകൊണ്ടല്ലാത്ത ഒരു ഹജ്ജ് ഞാനിതാ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹജ്ജിലേക്ക് മുഅ്മിനീങ്ങൾ പ്രവേശിക്കുന്നത്. അതുപോലെ തന്നെ നിസ്കാരങ്ങൾ പതിവ് പോലെ ഈ ദിവസങ്ങളിൽ നിർവഹിക്കപ്പെടുന്നു. മുസ്ലിമീങ്ങൾ സദഖകൾ അധികരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ ഈ ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ പൊതുവെ അള്ളാഹുവിന് തൃപ്തികരമാണ്, പ്രിയങ്കരമാണ് എന്നതിനാൽ നോമ്പ് നോൽക്കുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ദുൽഹിജ്ജ 9-ന്റെ ദിവസത്തിൽ അറഫയിൽ ഹജ്ജാജുമാർ നിൽക്കുന്ന ദിവസത്തിലുള്ള നോമ്പ്, അത് വലിയ ശ്രേഷ്ഠതയുള്ള നോമ്പാണ്. ഇതുപോലെ തന്നെ ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ അവസാനത്തെ കാര്യമായ ഹജ്ജ്, അത് നിർവഹിക്കപ്പെടുന്നത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ ഈ ദിവസങ്ങളിലാണ്. ചുരുക്കത്തിൽ ഇസ്ലാം കാര്യങ്ങൾ 5 ഒരുപോലെ പ്രാവർത്തികമാക്കപ്പെടുന്ന ദിവസങ്ങളാണ് ദുൽഹജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസത്തിനുള്ള പ്രത്യേകത ഇങ്ങനെ എടുത്തു പറയുന്നത് കേട്ടപ്പോൾ അവർ ചോദിച്ചു, പ്രവർത്തനങ്ങൾക്ക് ഇത്രമാത്രം പ്രതിഫലമുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ റസൂലെ, ഈ 10 ദിവസങ്ങളിലെ പ്രവർത്തനമാണ് അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത് എന്ന് താങ്കൾ പറഞ്ഞല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലുള്ള ജിഹാദിന്റെ കാര്യവും അതുപോലെ തന്നെയാണോ? ജിഹാദിനേക്കാൾ അല്ലാഹുവിന് പ്രിയങ്കരമായ പ്രവർത്തനങ്ങളാണോ ഈ ദിവസത്തിലെ പ്രവർത്തനങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിന്റെ കാര്യവും അപ്രകാരം തന്നെയാണ്. ഇല്ല റജുലുൻ ഖറജ ബിനഫ്സിഹി വ മാലിഹി ഫലം യർജിഉ മിൻ ദാലിക ബിഷൈ, എന്നാൽ ഒരു മനുഷ്യൻ ഒഴികെ അയാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനു വേണ്ടി തന്റെ സമ്പത്തും ശരീരവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുറപ്പെട്ടു, ആ ജിഹാദിൽ നിന്ന്, ആ യുദ്ധത്തിൽ നിന്ന് അയാൾക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല, ആ മാർഗത്തിൽ അയാൾ ഷഹീദായി മരിച്ചു വീണു, ആ മനുഷ്യനൊഴികെ ജിഹാദിന്റെ ഏറ്റവും ഉന്നതമായ പദവി നേടിയെടുത്ത് ഷഹീദായി മരിച്ചു വീണ ഒരു മനുഷ്യൻ, അയാൾക്കുള്ള ശ്രേഷ്ഠത ഒഴിച്ചു നിർത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ, യുദ്ധത്തെക്കാൾ അവനു പ്രിയങ്കരമാണ് ഈ ദിവസത്തിലെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാനിന്റെ രാത്രികളിൽ പറയപ്പെടുന്നതുപോലെ ഈ സന്ദർഭത്തിലും നമ്മുടെ മനസ്സുകൾ സ്വന്തത്തോട് മന്ത്രിക്കട്ടെ, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ഷർരി അഖ്സിർ, നന്മകൾ അന്വേഷിക്കുന്നവരെ മുന്നോട്ട് വരിക, നന്മയുടെ വഴികൾ നിനക്ക് എന്തെല്ലാം നേടിപ്പിടിക്കാൻ സാധിക്കുമോ അതെല്ലാം നേടിപ്പിടിക്കുക. നിസ്കാരത്തിന്റെ നന്മകളുണ്ട്, ഖുർആൻ പാരായണത്തിന്റെ നന്മകളുണ്ട്, ദിഖറിന്റെ നന്മകളുണ്ട്, സദഖയുടെ നന്മകളുണ്ട്, നോമ്പിന്റെ നന്മകളുണ്ട്, ധാരാളം നന്മകൾ, അതിന്റെ വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മാർഗങ്ങളിലേക്ക് മുന്നോട്ട് വരിക. വയാ ബാഗിയ ശർരി അഖ്സിർ, തിന്മയുടെ വടികളും ധാരാളമുണ്ട്, അത് കുറക്കുക. മഹത്തരമായ ദിവസങ്ങളാണ് മുന്നിൽ വരുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. റമദാനിൽ പലപ്പോഴും ആളുകൾക്ക് ഈ ചിന്തയുണ്ടാകും, പക്ഷേ ദുൽഹജ്ജയിലെ ആദ്യത്തെ ദിവസങ്ങൾക്ക് ഇത്രമാത്രം ശ്രേഷ്ഠതയുണ്ട് എന്ന് പൊതുവെ സാധാരണക്കാർ മനസ്സിലാക്കാറില്ല. അത് അറിഞ്ഞാൽ തന്നെയും ചില ആളുകൾ ഈ ദിവസങ്ങൾക്ക് വലിയ പദവിയോ പരിഗണനയോ നൽകാറില്ല. പണ്ഡിതന്മാരിൽ ചിലർ റമദാനിലെ ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ദുൽഹജ്ജയിലെ ആദ്യത്തെ ഈ ദിവസങ്ങൾ എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. റമദാനിലെ പകലുകളെക്കാൾ ശ്രേഷ്ഠമാണ് ദുൽഹജ്ജയിലെ പകലുകൾ എന്ന് പണ്ഡിതന്മാരിൽ ധാരാളം പേർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ സന്ദർഭം, സമയം മുതലെടുക്കാൻ നാം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിക അഖീദ വിവരിക്കുന്ന അൽ ഉസൂലു സലാസ എന്ന ഗ്രന്ഥമാണ് ഈ ദർസുകളിൽ നാം വിവരിക്കാറുള്ളത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്തിന്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ദർസിൽ നാം വിവരിച്ചത്. അതിന്റെ അർത്ഥം എന്താണ്? ഇതാണ് നാം പറഞ്ഞത്. ഈ അർത്ഥം വിശദീകരിക്കുന്ന, അതിന് തെളിവായി പറയാവുന്ന രണ്ട് ആയത്തുകൾ ഗ്രന്ഥകാരൻ ഈ പുസ്തകത്തിൽ പിന്നീട് നൽകിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് സൂറത്തു സുഖ്റൂഫിലെ ആയത്തുകളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ് ആ ആയത്തുകളിൽ വിവരിക്കപ്പെടുന്നത്. വഇദ് ഖാല ഇബ്രാഹിമു ലിഅബീഹി വഖൗമിഹി ഇന്നനി ബറാഉ മിമ്മാ തഅബുദൂൻ ഇല്ലല്ലദീ ഫതറനി ഫഇന്നഹു സയഹ്ദീൻ وجعلها كلمة باقية في عقبه لعلهم يرجعون. സൂറ സുഖ്റൂഫ് 26 മുതൽ 28 വരെയുള്ള ആയത്തുകളാണ് അത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കണമോ ഈ ആയത്തുകൾ വായിച്ചാൽ മതി. എന്താണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്?
وإذ قال إبراهيم لأبيه وقومه إبراهيم عليه الصلاة والسلام തന്റെ പിതാവിനോട് തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം നീ ഓർക്കുക എന്താണ് അദ്ദേഹം പറഞ്ഞത് ഇന്നനി ബറാഉ മിമ്മ തഅബുദൂൻ ഇന്നനി തീർച്ചയായും ഞാൻ ബറാഉൻ ഞാൻ ഒഴിവൻ എനിക്ക് യാതൊരു ബന്ധവുമില്ല എനിക്കടുപ്പമില്ല സ്നേഹമില്ല ഇന്നനി ബറാഉ മിമ്മ തഅബുദൂൻ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന എന്തെല്ലാം ആരാധ്യ വസ്തുക്കളുണ്ടോ അവയിൽ നിന്നെല്ലാം ഞാൻ ഒഴിവാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജനങ്ങൾ പലതിനെയും ആരാധിച്ചിരുന്നു സൂര്യൻ ആരാധിച്ചിരുന്നവരുണ്ട് ചന്ദ്രൻ ആരാധിച്ചിരുന്നവരുണ്ട് നക്ഷത്രങ്ങൾ ആരാധിച്ചിരുന്നവരുണ്ട് മരിച്ചുപോയവരെ ആരാധിച്ചിരുന്നവരുണ്ട് നബിമാരെ ആരാധിച്ചിരുന്നവരുണ്ട് സ്വാലിഹീങ്ങൾ ആരാധിച്ചവരുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു ഇന്നനി ബറാഉ മിമ്മ തഅബുദൂൻ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അവയിൽ നിന്നെല്ലാം ഞാൻ ഒഴിവാൻ ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ അതൊക്കെ വിഗ്രഹങ്ങളുടെ കാര്യത്തിലാണ് അല്ല അവർ പലതിനെയും ആരാധിച്ചിരുന്നു അങ്ങനെ അവർ ആരാധിക്കുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിൽ നിന്നെല്ലാം ഞങ്ങൾ ഒഴിവാൻ ഇല്ലല്ലദീ ഫതറനി ഇല്ല ഒരുവനൊഴികെ അവനാരാണ് അല്ലദീ ഫതറനി അവൻ എന്നെ സൃഷ്ടിച്ചവനാണ് ഫഇന്നഹു സയഹ്ദീൻ അവനാണ് എനിക്ക് മാർഗദർശനം കാണിച്ചു നൽകുന്നത് നോക്കൂ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിന്റെ നേരർത്ഥമാണ് ആ പദത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ലാ ഇലാഹ ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒരു ഇലാഹുമില്ല എന്ന അതിന്റെ ആദ്യത്തെ ഭാഗം ഇബ്രാഹിം നബിയുടെ ഏത് വാക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ വാക്കിൽ എവിടെയാണതുള്ളത് ഇന്നനി ബറാഉ മിമ്മ തഅബുദൂൻ നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളിൽ നിന്നെല്ലാം ഞാൻ ഒഴിവാണ് എന്ന് പറഞ്ഞത് ഏതിന് നേരെ അർത്ഥമാണ് ലാ ഇലാഹ എന്ന വാക്കിന്റെ അർത്ഥമാണ് ഇല്ലല്ലദീ ഫതറനി എന്ന വാക്ക് ഏതിന് നേരെ തുല്യമാണ് ഇല്ലല്ലാഹ് എന്നതിന് തുല്യമാണ് എന്നെ പഠിച്ചവൻ ഒഴികെ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒഴികെ ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം ശരി ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്നതിനുള്ള തെളിവ് എന്താണ് തൊട്ടടുത്ത ആയത്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു വജഅലഹ കലിമതൻ ബാഖിയ ഫീ അഖിബിഹി ലഅല്ലഹും യർജിഊൻ വജഅലഹ ഇബ്രാഹിം നബിയുടെ ആ വാക്കിനെ അല്ലാഹു ആക്കി തീർത്തു കലിമതൻ ബാഖിയ അതിനെ അല്ലാഹു ഒരു വാക്കായി തീർത്തു ബാഖിയതൻ എന്നെന്നും നിലനിൽക്കുന്ന ഒരിക്കലും അവസാനിക്കാത്ത ഒരിക്കലും നശിച്ചു പോകാത്ത എന്നെന്നും ബാക്കിയാകുന്ന ഒരു വാക്കായി അല്ലാഹു അതിനെ നിശ്ചയിച്ചു ഫീ അഖിബിഹി അദ്ദേഹത്തിന് ശേഷമുള്ളവരിൽ ലഅല്ലഹും യർജിഊൻ അവരതിലേക്ക് മടങ്ങി വരുന്നതിന് വേണ്ടി ഇസ്ലാം ദീനിൽ എന്നും ബാക്കിയാകുന്ന അവസാനം വരെ നിലനിൽക്കുന്ന വാക്ക് ഏതാണ് ഏത് വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഈ വാക്കിനെ കുറിച്ച് അല്ലാഹു പറയാൻ വജഅലഹ കലിമ ബാഖിയ അല്ലാഹു അതിനെ എന്നെന്നും നിലനിൽക്കുന്ന വാക്കാക്കി മാറ്റി പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു ഇമാം മുജാഹിദ് ഇമാം ഖതാദ ഇവരൊക്കെ പറഞ്ഞു ഇവിടെ കലിമ ബാഖിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ് ഇബ്രാഹിം നബി പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കണോ ഈ ആയത്ത് നോക്കിയാൽ മതി സഹോദരങ്ങൾ ഈ ആയത്ത് നിങ്ങൾ കാണാതെ പഠിക്കണം ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം വിശദീകരിക്കുന്ന ആയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തഖൂമു സാഅ ഹത്താ ലാ യുഖാല ഫിൽ അർദി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഭൂമിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് പറയപ്പെടാത്ത അവസ്ഥ ഉണ്ടാകുന്ന ആ കാലഘട്ടം എത്തിയാലല്ലാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല അത് അവസാന കാലഘട്ടത്തിലാണ് അവസാനത്തിൽ സംഭവിക്കുന്ന 9 അടയാളങ്ങളുണ്ട് അന്ത്യനാളിന് മുൻപ് സംഭവിക്കുന്ന ധാരാളം അടയാളങ്ങളുണ്ട് അതിൽ ചിലത് ചെറിയ അടയാളങ്ങളാണ് ഉദാഹരണത്തിന് ഇൽമു കുറഞ്ഞുകൊണ്ടിരിക്കുക അറിവില്ലായ്മ വ്യാപകമാകുക വിചാരം അധികരിക്കുക കൊലപാതകങ്ങൾ അധികരിക്കുക ഇതൊക്കെ ചെറിയ ചെറിയ അടയാളങ്ങളാണ് വലിയ ചില അടയാളങ്ങളുണ്ട് അത് 9 അടയാളങ്ങളാണ് ആ അടയാളങ്ങൾ അതിലൊന്ന് സംഭവിച്ചാൽ മറ്റുള്ളതെല്ലാം ഒരു മാലയിലെ മുത്തുമണികൾ താഴോട്ട് വീഴുന്നത് പോലെ ഉടനടി സംഭവിച്ചുകൊണ്ടിരിക്കും. അതിൽ ഒന്നാമത്തെ അടയാളം മഹ്ദിയുടെ ആഗമനമാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായപ്രകാരം. അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള അടയാളങ്ങൾ മസീഹുദ് ദജ്ജാലിന്റെ ആഗമനം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആഗമനം, യജൂജ് മജൂജിന്റെ ആഗമനം, ദാബത്തുൽ അർദി എന്ന് പറയുന്ന ജീവിയുടെ വരവ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ പൊടുന്നനെ പൊടുന്നനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മനുഷ്യർ അവസാന കാലഘട്ടം എത്തുമ്പോൾ അവരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് പറയുന്നവനാണ് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ. അത് മാത്രമേ അവരുടെ അടുത്ത് ഉണ്ടാവുള്ളൂ. ദീൻ ഇങ്ങനെ പതുക്കെ ഇല്ലാതെയായി ഇല്ലാതെയായി അവസാനം ബാക്കിയാകുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. അത് പറയുന്ന ആളുകൾ കൂടി ഇല്ലാതെയായി കഴിഞ്ഞാൽ അതോടുകൂടി അന്ത്യനാൾ സംഭവിക്കും. അപ്പോൾ സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പഠിപ്പിച്ച ഈ വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ വിശദീകരണമാണ്. രണ്ടാമത് അദ്ദേഹം തെളിവായി നൽകിയത് സൂറത്തു ആല ഇംറാനിലെ ആയത്താണ്. വേദക്കാരായ യഹൂദ നസാറാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആയത്താണത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖുൽ യാ അഹ്ലൽ കിതാബ്, അല്ലാഹുവിന്റെ റസൂലെ പറയുക, യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദക്കാരെ, യഹൂദരെ നസാറാക്കളെ, تعالوا الى كلمه سواء بيننا وبينكم تعالوا നിങ്ങൾ വരിക الى كلمه سواء بيننا وبينكم നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിൽ നീതിപൂർവകമായ ഒരു വാക്കിലേക്ക് നിങ്ങൾ വരിക. നമുക്കിടയിലെ തർക്കം നമുക്ക് അവസാനിപ്പിക്കാം, പരസ്പരമുള്ള പ്രശ്നങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം. تعالوا നിങ്ങൾ വരിക الى كلمه سواء بيننا وبينكم, നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നീതിപൂർവകമായ ഒരു അഭിപ്രായം, ഒരു വാക്ക് ഞാനിതാ നിങ്ങൾ അതിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് എത്ര മനോഹരമായ വാക്കാണത്. തആല ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബ്ദ ഇല്ലല്ലാഹ്. എന്താണ് ഈ നീതിപൂർവകമായ വാക്ക്? അല്ലാ നഅബ്ദ ഇല്ലല്ലാഹ്, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രമല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്നതാണ് ആ വാക്ക്. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വതആല? അവൻ നിങ്ങളെ പഠിച്ചവനാണ്, എന്നെ പഠിച്ചവനാണ്, അവൻ ഈസയെ പഠിച്ചവനാണ്, മൂസയെ പഠിച്ചവനാണ്, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിച്ചവനാണ്, സർവ നബിമാരെയും നിയോഗിച്ചവനാണ്, തൗറാത്ത് അവതരിപ്പിച്ചവനാണ്, ഇഞ്ചീൽ അവതരിപ്പിച്ചവനാണ്, ഖുർആൻ അവതരിപ്പിച്ചവനാണ്. നമ്മുടെ റബ്ബിനെ, നമ്മുടെ സ്രഷ്ടാവിനെ, നമ്മെ പഠിച്ചവനെ നമുക്ക് ഇബാദത്ത് ചെയ്യാം എന്നു പറയുന്നതിൽ വർഗീയതയോടെ, ഉപാഗീയതയോടെ. അതുകൊണ്ട് നീതിപൂർവകമായ ഈ വാക്കിലേക്ക് നിങ്ങൾ വരിക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നോക്കൂ നിങ്ങൾ, അല്ലാ നഅബ്ദ ഇല്ലല്ലാഹ്, അല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് അല്ലാഹു എങ്ങനെയാണ് അവിടെ പറഞ്ഞത്? അല്ലാ നഅബ്ദ, നമ്മുടെയും നിങ്ങളുടെ സ്രഷ്ടാവ് ഒന്നാണെന്ന് അംഗീകരിക്കാം എന്നല്ല പറഞ്ഞത്. നമ്മുടെയും നിങ്ങളുടെയും അധികാരി ഒന്നാണ്, വിധികർത്താവ് ഒന്നാണ്, ഭരണാധികാരി ഒന്നാണ് എന്ന് അംഗീകരിക്കാമെന്നല്ല. അല്ലാ നഅബ്ദ ഇല്ലല്ലാഹ്, നാമും നിങ്ങളും അല്ലാഹുവിനെ അല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ഇത് ഞാൻ വീണ്ടും കഴിഞ്ഞ തവണ പറഞ്ഞതാണ്, എങ്കിൽ കൂടി വീണ്ടും വീണ്ടും ആവർത്തിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം ഇതാണ്. കഴിഞ്ഞില്ല, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വലാ നുശ്രിക ബിഹി ഷൈഅ, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നമ്മൾ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. ഒന്നിനെയും നോക്കണം നിങ്ങൾ, വല നുശ്രിക ബിഹി ഷൈഅൻ, ഒരു വസ്തുവിനെയും, അതിൽ ജീവനുള്ളതും പെട്ടു ജീവനില്ലാത്തതും പെട്ടു, അതിൽ കുരിശിനെ പങ്കു ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞതും പെട്ടു, അതുപോലെ തന്നെ മനുഷ്യന്മാരെ പങ്കു ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞതും പെട്ടു. നബിമാരും ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരും കുരിശും ആരാധിക്കപ്പെടുന്ന എന്തൊക്കെ വസ്തുക്കൾ, അതെല്ലാം അതിൽ പെട്ടു. ലാ നുശ്രിക ബിഹി ഷൈഅ, ഇത് ഖേദകരമെന്ന് പറയട്ടെ, ഈ കാലഘട്ടത്തിൽ ഇത് മുസ്ലിമീങ്ങളാണ് എന്ന് പറയുന്നവരോട് പറയേണ്ടി വരുന്നു എന്നിടത്താണ് ഏറെ സങ്കടകരമായ അവസ്ഥയുള്ളത്. അല്ല, അവരോട് ഇത് പറഞ്ഞാൽ അവർ പറയും, അല്ലല്ലാത്തൊരു ഇബാദത്ത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അല്ലല്ലാത്തൊരു പ്രാർത്ഥിക്കാൻ പാടില്ല. പക്ഷെ അത് സ്വാലിഹീങ്ങൾക്ക് ബാധകമല്ല, അത് നബിമാർക്ക് ബാധകമല്ല, അത് ഔലിയാക്കന്മാരുടെ ജാറങ്ങൾക്ക് ബാധകമല്ല. അല്ല, അല്ലാഹു പറഞ്ഞത് എന്നാൽ വലാ നുഷ്രിക ബിഹി ഷൈഅൻ. അല്ലേ, പലപ്പോഴും ശിർക്കിനെ കുറിച്ചുള്ള ആയത്തുകൾ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളവർ പറയും അതിൽ മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നെവിടെ, അതിൽ നബിമാരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നെവിടെ, അതിൽ ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നെവിടെ. ഇതൊക്കെ വിഗ്രഹങ്ങളുടെ വിഷയത്തിൽ പറഞ്ഞതല്ലേ മൗലവി എന്ന് പറയും. അല്ലാഹു പറയുന്നു വലാ നുഷ്രിക ബിഹി ഷൈഅൻ, ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. ആ പറഞ്ഞതിൽ എല്ലാം പെട്ടു. ഇനി അതിൽ നിന്ന് എന്തെങ്കിലും ഒഴിവാണ് എന്ന് നിങ്ങൾക്ക് വാദിക്കണമെങ്കിൽ അതിനുള്ള തെളിവ് നിങ്ങളെ കൊണ്ടുവരേണ്ടത്. ഇതിൽ മരിച്ചവർ പെടില്ല എന്നുണ്ട് എങ്കിൽ മരിച്ചവർ പെടില്ല എന്നതിനുള്ള തെളിവ് അവരെ വിളിച്ച് ആരാധിക്കുന്നവരാണ് കൊണ്ടുവരേണ്ടത്, അവരെ വിളിച്ച് സഹായം തേടുന്നവരാണ് കൊണ്ടുവരേണ്ടത്. ഇത് നമ്മൾ നന്നായി മനസ്സിലാക്കണം. വലാ നുശ്രിക ബിഹി ഷൈഅൻ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്. കഴിഞ്ഞില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് പറഞ്ഞാൽ വെറുതെ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, മറിച്ച് എന്തു ചെയ്യണം? വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്, നമ്മിൽ ചിലർ മറ്റു ചിലരെ അർബാബുകളാക്കുന്ന പരിപാടി നാം അവസാനിപ്പിക്കണം. നമ്മിൽ ചിലർ മറ്റു ചിലരെ അർബാബുകളാക്കാൻ പാടില്ല. എന്താ ഈ അർബാബുകളാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ അത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. യഹൂദ നസാറാക്കളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. യഹൂദ നസാറാക്കൾ അല്ലാഹുവിന് പുറമേ അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അർബാബുകളായി സ്വീകരിച്ചു. ഈ ആയത്ത് കേട്ടപ്പോൾ മുൻപൊരിക്കൽ നസാറാക്കളിൽപ്പെട്ട അദി ഇബ്നു ഹാതിം എന്ന സഹാബി, അദ്ദേഹം മുൻപ് നസ്രാനിയായിരുന്നു, അദ്ദേഹം ഈ ആയത്ത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, ഈ ആയത്തിൽ പറയുന്നു യഹൂദരും നസാറാക്കളും അവരുടെ പണ്ഡിതന്മാരെ പുരോഹിതന്മാരെ അവരുടെ റബ്ബുകളാക്കിയെന്ന്. മാ കുന്നാ നഅബുദുഹും, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങൾ അവരെ ആരാധിക്കാറുണ്ടായിരുന്നില്ലല്ലോ, ഞങ്ങൾ അവരുടെ മുന്നിൽ സുജൂദ് ചെയ്യാറുണ്ടായിരുന്നില്ല, ഞങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല, ഞങ്ങൾ അവരോട് സഹായം തേടാറുണ്ടായിരുന്നില്ല. പിന്നെങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, അമാ ഇന്നഹും ലം യകൂനു യഅബുദൂനഹും. അതേ ആദി, നീ പറഞ്ഞത് ശരിയാണ്, അവർ ഈ പറഞ്ഞ രൂപത്തിൽ അല്ലാഹുവിനെ, ഈ പറഞ്ഞ രൂപത്തിൽ അവരുടെ പണ്ഡിതന്മാരെയോ പുരോഹിതന്മാരെയോ ആരാധിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, വലാകിന്നഹും ഇദാ അഹല്ലു ലഹും ഷൈഅൻ വലാകിന്നഹും ഇദാ അഹല്ലു ലഹും ഷൈഅൻ ഇസ്തഹല്ലു. ആ പണ്ഡിതന്മാരോ പുരോഹിതന്മാരോ എന്തെങ്കിലും ഒരു കാര്യം അല്ലാഹു ഹറാമാക്കിയത് അവർക്ക് ഹലാലാക്കി നൽകിയാൽ അവരാ പറഞ്ഞതിൽ ഈ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെ അനുസരിക്കും. അല്ലാഹു ഹറാമാക്കിയ ഒരു കാര്യം, ഉദാഹരണത്തിന് ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉദാഹരണമാണ്, അല്ലാഹു ഹറാമാക്കിയ കാര്യമാണ് സ്വവർഗരതി എന്നത്. ഇപ്പോഴിതാ നസാറാക്കളിലെ പുരോഹിതന്മാർ അവരുടെ സഭകളിൽ അവർ കാർമ്മികത്വം വഹിച്ചുകൊണ്ട് സ്വവർഗരതി അത് നടപ്പിലാക്കുന്നതിനു വേണ്ടി ആ മാർഗത്തിലുള്ള വിവാഹം നടപ്പിലാക്കി കൊടുക്കുകയാണ്. അതിന് കാർമ്മികത്വം വഹിക്കുന്നതാണ് പള്ളിയിലെ അച്ഛനാണ്. അല്ലാഹു ഹറാമാക്കിയ ഒരു കാര്യം ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ കാരണമായ സ്വവർഗരതി എന്ന ഗുരുതരമായ തിന്മ, അത് അവരുടെ പണ്ഡിതന്മാർ ഹലാലാക്കി നൽകിയാൽ അവരത് ഹലാലാക്കും. വഇദാ ഹറമു ലഹും ഷൈഅൻ, അവർ ഏതെങ്കിലും ഒരു കാര്യം, വഇദാ ഹറമു അലൈഹിം ഷൈഅൻ ഹറമു, അവരേതെങ്കിലും ഒരു കാര്യം ഹറാമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിധി കൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അത് ഹലാലാക്കിയിട്ടുണ്ട് എങ്കിലും അവരത് ഹറാമായി കാണും. നിങ്ങൾ ഈ ആയത്തിൽ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല യഹൂദ നസാറാക്കളോട് പറഞ്ഞത് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ മതി എന്ന് മാത്രമല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ചെയ്യണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. എന്തിനാ ഇതിങ്ങനെ പറയുന്നത്? എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളിൽ ചിലരുടെ ധാരണ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നാവുകൊണ്ട് പറഞ്ഞാൽ മതി അവൻ രക്ഷപ്പെട്ടു എന്നാണ്, പിന്നെ അവൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് ധരിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളുണ്ട്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല യഹൂദ നസാറാക്കളോട് പറഞ്ഞത് നിങ്ങൾ കേവലം ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞാൽ മതി എന്നല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ വലാ യത്തഖിദ ബഅദുന ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാ, നമ്മളും നിങ്ങളും പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അള്ളാഹുവിന്റെ വിധിക്ക് വിരുദ്ധമായി ഒരാൾ എന്തെങ്കിലും വിധിച്ചാൽ അതിനനുസരിക്കാൻ പാടില്ല. അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഭാഗമാണ്. കണ്ടില്ലേ? അപ്പൊ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം ജാറത്തിൽ പോയി സുജൂദ് ചെയ്താൽ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര, നീ അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ നീ മുസ്ലിമല്ല, നീ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകും, നീ മുശ്രിക്കായിത്തീരും, മുർത്തദ്ദായിത്തീരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് കേവലം നാവുകൊണ്ട് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന ആയത്താണിത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ആയത്ത് പൂർത്തീകരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഫഇൻ തവല്ലൗ ഫഖൂലു ഷഹദു ബിഅന്ന മുസ്ലിമൂൻ. ഇനി അവർ തിരിഞ്ഞു കളയുകയാണ് എങ്കിൽ, ഇതൊന്നും അവർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ലെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലെ മുസ്ലിമീങ്ങളോട് പറയാൻ പറയുക, ഫഖൂലു നിങ്ങൾ പറയുക, ഇഷ്ഹദു ബിഅന്ന മുസ്ലിമൂൻ, ഞങ്ങൾ അള്ളാഹുവിനെ സമർപ്പിച്ച മുസ്ലിമീങ്ങളാണ് എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊള്ളുക. ഈ ആയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ നന്നായി പഠിക്കണം. ഇത് യഹൂദ നസാറാക്കളോട് വിശദീകരിച്ചു കൊടുക്കേണ്ട ആയത്താണ്. അതുപോലെ തന്നെ ഖേദകരമെന്ന് പറയട്ടെ, മുസ്ലിമീങ്ങളാണ് എന്ന് അവകാശപ്പെടുന്നവർക്ക് പോലും വിശദീകരിച്ചു കൊടുക്കേണ്ട ആയത്താണ്. അപ്പൊ ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്ന് ഈ പറഞ്ഞ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും ഈ പറഞ്ഞ ആയത്തുകൾ പറഞ്ഞാൽ, ഇതാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിൽ ശിർക്ക് സംഭവിക്കുന്നുണ്ട്, ജാറങ്ങളിലേക്ക് പോയാൽ, നിങ്ങൾ പാടുന്ന മാലമൂലീദുകൾ പാടിയാൽ ശിർക്കിലാണ് നിങ്ങൾ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമീമി എന്ന് നിങ്ങൾ പറയുമ്പോൾ, പ്രയാസങ്ങളുടെ ഘട്ടം വന്നാൽ നബിയെ താങ്കളല്ലാതെ എന്നെ രക്ഷിക്കാൻ മറ്റാരുമില്ല എന്ന് പറഞ്ഞാൽ, നീ ശിർക്കിൽ അകപ്പെട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ചില ആളുകൾ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന, ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആവർത്തിക്കുന്ന, ഒതുവെടുക്കുന്ന സന്ദർഭത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന മുസ്ലിം, അവനെയാണോ നീ മുശ്രിക്കാക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഞങ്ങൾക്ക് എങ്ങനെ ശിർക്ക് സംഭവിക്കും എന്ന് ചോദിക്കുന്ന ചില ആളുകളെ കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് പറഞ്ഞാൽ പോലും, അതോടൊപ്പം ആ വാക്കിന് അനുയോജ്യമായ പ്രവർത്തനങ്ങളില്ലെങ്കിൽ അത് നമുക്ക് ഉപകാരപ്പെടുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ അരികിൽ നിന്ന് ദീൻ പഠിക്കുന്ന സഹാബികൾ അവരെ ശിർക്കിൽ നിന്ന് താക്കീത് ചെയ്തിട്ടുണ്ട്. ആലോചിക്കണം അല്ലെ. ഇന്ന് ശിർക്കിനെ കുറിച്ച് താക്കീത് ചെയ്താൽ ചില ആളുകൾ ഇതൊന്നും ലോകത്തെവിടെ സംഭവിക്കാത്ത കാര്യം പോലെയാണ് കാണുന്നത്. എങ്ങനെയാണ് ഞങ്ങൾക്ക് ശിർക്ക് സംഭവിക്കുക എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികളോട് പറയുകയാണ്, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കൽ അസ്ഗർ ഔ അശ്ശിർക്കൽ ഖഫി. ഞാൻ സഹാബികളെ നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും അധികം ഭയക്കുന്നത് സൂക്ഷ്മമായ ശിർക്ക് നിങ്ങളിൽ സംഭവിച്ചു പോകുമോ എന്നതാണ്. ആരോടാ പറയുന്നത്? സഹാബത്തിനോടാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബികൾ അവരുടെ മുൻപിൽ ഖുത്ബ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ ഹാദാ ശിർക, നിങ്ങൾ ഈ ശിർക്കിനെ സൂക്ഷിക്കണമേ, ഫഇന്നഹു അഖ്ഫാ മിൻ ദബീബിൻ നംല, ഒരു ഉറുമ്പ് അരിച്ചു വരുന്നതിനേക്കാൾ സൂക്ഷ്മമായി ശിർക്ക് നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ആരോടാ പറഞ്ഞത്? ആരോടാ പറഞ്ഞത്? സഹാബത്തിനോടാണ് പറഞ്ഞത്. അവരോട് പറയാമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, നമ്മോട് ഇത് എത്ര തവണ ആവർത്തിച്ചു പറയണം? സഹാബികൾ ഇത് കേട്ടപ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്നില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഞങ്ങളോടാണോ ശിർക്കിനെ കുറിച്ച് പറയുന്നത്? അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയോടൊപ്പം ശിർക്കിനെതിരെ പോരാടിയ യുദ്ധങ്ങളിൽ ഏർപ്പെട്ട ഞങ്ങളോടാണോ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് അവർ തിരിച്ചു ചോദിച്ചില്ല. മറിച്ച് അവർ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, വകൈഫ നത്തഖീഹി വഹുവ അഖ്ഫാ മിൻ ദബീബിൻ നംല, ഉറുമ്പിനേക്കാൾ സൂക്ഷ്മമായി, അത് അരിച്ചിറങ്ങുന്നതിനേക്കാൾ സൂക്ഷ്മമായി ഹൃദയങ്ങളിലേക്ക് ശിർക്ക് കടന്നു വരുമെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ എങ്ങനെയാണ് ശിർക്കിനെ സൂക്ഷിക്കുക? എങ്ങനെയാണ് ഞങ്ങൾ ശിർക്കിൽ നിന്ന് സ്വയം സംരക്ഷിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, ഖൂലു, നിങ്ങൾ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്ന നഊദു ബിക അൻ നുശ്രിക ബിക വനഹ്നു നഅലം വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലം. നിങ്ങൾ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നാ നഊദു ബിക അൻ നുശ്രിക ബിക വ നഹ്നു നഅലം, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കുചേർക്കുന്നതിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലം, ഞങ്ങൾ അറിയാതെ ശിർക്ക് സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് അത് പുറത്തു നൽകണമേ. സഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താ ഈ പറഞ്ഞതിന് മനസ്സിലായത്? ഈ ഉമ്മത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഉച്ചരിക്കുന്ന ഈ ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയന്നിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹാ, നമ്മുടെ ഉമ്മയാണല്ലോ അവർ പറയുന്ന വാക്ക് നിങ്ങൾ കേൾക്കുക. അവർ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ അവിടത്തേക്ക് അവസാനമായി ബാധിച്ച ആ രോഗമുണ്ടല്ലോ, ആ രോഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ اتخذوا قبور انبيائهم مساجدا. يهود نصارى കൽക്കുമേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ, അവരവരുടെ നബിമാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. അവരവരുടെ നബിമാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. ഇത് പറഞ്ഞതിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലൗലാ ذلك لابرز قبره صلى الله عليه وسلم غير انه خشي ان يتخذ مسجدا. മുൻകാലക്കാർ അവരുടെ നബിമാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ആരാധനാ കേന്ദ്രമാക്കപ്പെടും എന്ന ഭയം കാരണത്താലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ജനങ്ങൾക്ക് കാണുന്ന രൂപത്തിൽ പുറമേക്കാക്കപ്പെടാതിരുന്നത്. എന്താ കാരണം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ജനങ്ങൾക്കെല്ലാം കാണാവുന്ന രൂപത്തിൽ, എല്ലാവർക്കും കയറി വരാവുന്ന രൂപത്തിൽ, അത് പുറമേക്ക് കാണപ്പെടുന്ന രൂപത്തിൽ ആക്കപ്പെടാതിരുന്നത് എന്തുകൊണ്ടാണ്? അവിടുത്തെ ഖബർ ജനങ്ങൾ ആരാധനാ കേന്ദ്രമാക്കുമെന്ന ഭയം കാരണത്താലാണ്. ഇന്നത് പുറമേക്ക് കാണിക്കാതെ ഉള്ള അവസ്ഥയിലായിട്ടാണ് ജനങ്ങൾ അവിടുന്ന് കാണിച്ചു വിട്ടുന്നത്. എന്തൊക്കെയാണ്? ചിലപ്പോ കാണാൻ ആൾക്കാർ അല്ലേ ഖബറിന്റെ അടുത്ത് തന്നെ മൊബൈൽ എടുക്കാൻ, എന്തിനാ? നാട്ടിലുള്ള ഭാര്യനെ കേൾപ്പിക്കാൻ വേണ്ടി. ദാ റസൂലിനോട് പറയേണ്ടതൊക്കെ പറഞ്ഞോ അല്ലെ? എല്ലായിടത്തുനിന്നും വിളി വെക്കുക, പിന്നെ എന്തിനാ അവിടെ പോയിട്ട് മൊബൈൽ വെക്കുന്നത്? അവിടെ പോയാൽ ചില ആളുകൾ നോക്കണം, നിങ്ങൾ കഅബയുടെ മുൻപിൽ, മുസ്ലിമീങ്ങളുടെ ഖിബ്ലയായ കഅബയിൽ എത്തിപ്പെട്ട് അല്ലാഹുവിന് മുൻപിൽ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ കണ്ണിൽ നിന്നൊരു കണ്ണുനീർ പോലും വരില്ല. ചിലപ്പോ ഖബറിന്റെ അടുത്തങ്ങ് എത്തിയാലോ അവന് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. എത്ര ആളുകളാണ് അവിടുന്ന് ചിലപ്പോ സെക്യൂരിറ്റി പിടിച്ചു മാറ്റുന്നത്? എന്താ അവിടുന്ന് ചെയ്യേണ്ടതെന്ന് ആൾക്കാർക്ക് അറിയുന്നില്ല. സഹോദര നോക്കൂ, നിങ്ങൾ ഖബർ പുറമേക്ക് കാണിക്കാതിരുന്നിട്ട് ഇതാണ് അവസ്ഥ. ഇപ്പോഴും കാണാ, എങ്ങനെയെങ്കിലും അവിടേക്കൊന്ന് നിസ്കാരം ആ ഭാഗത്തേക്കൊന്ന് ആക്കാൻ വേണ്ടി ചില കഷ്ടപ്പെടുന്നത് കാണാ. അവിടെ അങ്ങനെ നിസ്കരിക്കാൻ പറ്റില്ല. ഖിബ്ല അത് ഖബറിന്റെ നേരെ ആകുന്ന രൂപത്തിൽ ആ പരിസരത്ത് വരാൻ പറ്റൂല. എന്നാൽ വരെയും ആളുകൾ ചിലർ അറിയാത്ത രൂപത്തിൽ ഒന്ന് അങ്ങോട്ട് തിരിയാൻ നോക്കുന്നതാണ്, ഖബറിന്റെ അടുത്തേക്ക് തിരിയാൻ നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പുറമേ കാക്കപ്പെടാതിരിക്കുന്നതിനുള്ള കാരണമായി ആയിഷ റളിയല്ലാഹു അൻഹ ജാറങ്ങളോ മഖ്ബറകളോ ഉയർത്തിക്കെട്ടപ്പെടാത്ത ഒരു കാലഘട്ടത്തിൽ പറഞ്ഞ വാക്കാണിത്. ആയിഷ റളിയല്ലാഹു അൻഹ, അവർ നബിയല്ല, അവർ റസൂലല്ല, പക്ഷെ അവർക്ക് മനസ്സിലായി, അവർക്ക് ഈ കാര്യം മനസ്സിലായി. മുസ്ലിം ഉമ്മത്തിൽ ഈ പറഞ്ഞ പ്രശ്നം സംഭവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്രൻ ബിശിബ്രൻ വദിറാഉൻ ബിദിറാഉ, മുൻകാലക്കാരുടെ ചര്യകൾ നിങ്ങൾ ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി പിൻപറ്റുക തന്നെ ചെയ്യും. അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് കയറിപ്പറ്റിയാൽ നിങ്ങളും അതിന്റെ ഉള്ളിൽ കയറിപ്പറ്റാൻ ശ്രമിക്കും. ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി നിങ്ങൾ മുൻഗാമികളെ പിൻപറ്റുക തന്നെ ചെയ്യും. അവരൊരു ഉടുമ്പിന്റെ മാളത്തിൽ കയറിയിട്ടുണ്ട് എന്ന് നിങ്ങൾ കേട്ടാൽ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ മനുഷ്യന് കയറാൻ പറ്റൂല എന്നുള്ള കാര്യം ചിന്തിക്കാൻ പോലും നിൽക്കൂല, അതിലും അവരെ പിൻപറ്റും. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത്രമാത്രം ബുദ്ധിയില്ലാത്ത അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ എത്തിപ്പെടും. നിങ്ങൾക്കിത് ശരിക്കും മനസ്സിലാകണം. നിങ്ങൾക്കിത് മനസ്സിലാകണമെങ്കിൽ ക്ഷേത്രങ്ങൾക്ക് ചുറ്റും നടക്കുന്ന പൂരങ്ങൾ പോയി നോക്കുക, എന്നിട്ട് ജാറങ്ങൾക്ക് ചുറ്റും നടക്കുന്ന നേർച്ചകൾ പോയി കാണുക. രണ്ടും തമ്മിൽ എന്ത് വ്യത്യാസം നിങ്ങൾക്ക് കാണാനുള്ളത്? ഒന്നിൽ ചിലപ്പോൾ കുറച്ച് പച്ച ഉണ്ടാവും, മറ്റേതിൽ കുറച്ച് കളർ വ്യത്യാസം ഉണ്ടാവും. അതല്ലാതെ എന്ത് വ്യത്യാസമാണുള്ളത്? ജാറത്തിൽ നിലവിളക്കുണ്ട് എങ്കിൽ അമ്പലത്തിലും നിലവിളക്കുണ്ട്. അമ്പലത്തിനെ പ്രദക്ഷിണം നടത്തുന്നുണ്ട് എങ്കിൽ ജാറത്തിനെയും തവാഫ് ചെയ്യുന്നുണ്ട്. അമ്പലത്തിലെ വിഗ്രഹത്തിന് മുൻപിൽ സുജൂദ് ചെയ്യുന്നുണ്ട് എങ്കിൽ ജാറത്തിലെ ഔലിയക്ക് മുൻപിൽ സുജൂദ് ചെയ്യുന്നുണ്ട്. എന്ത് വ്യത്യാസമാണുള്ളത്? എന്ത് വേർതിരിവാണ് രണ്ടുപേർക്കും ഇടയിൽ കാണിക്കാനുള്ളത്? സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഗൗരവത്തിൽ ഇസ്ലാമിന് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രാധാന്യം നൽകുന്നുണ്ട് എങ്കിൽ, അള്ളാഹുവിന്റെ വാക്കുകൾക്ക്, റസൂലുള്ളയുടെ വാക്കുകൾക്ക് നിങ്ങൾ ഗൗരവം കൽപ്പിക്കുന്നുണ്ട് എങ്കിൽ, ഈ പറഞ്ഞത് നിങ്ങൾ കേൾക്കുക. ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്ന വാക്കല്ല, ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. സഹാബികൾ ഇത് കേട്ടപ്പോൾ അവർക്ക് അത്ഭുതമായി. അവർ ചോദിച്ചു, അൽ യഹൂദ വൻ നസാറ, അള്ളാഹുവിന്റെ റസൂലെ, യഹൂദ നസാറാക്കളെ കുറിച്ചാണോ അങ്ങ് പറയുന്നത്? അവരെ ഞങ്ങൾ പിൻപറ്റുമെന്നാണോ പറയുക? അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അവർക്ക് അത്ഭുതം തോന്നിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുകയാണ്, ഫമൻ, പിന്നെ ആരെയാണ് പിൻപറ്റുമെന്ന് ഞാൻ പറഞ്ഞത്? അവരെ തന്നെ പിൻപറ്റുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കു പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, ആ പറഞ്ഞതനുസരിച്ചുള്ള ജീവിതം കൂടി വേണം, അത് പ്രാവർത്തികമാക്കുക കൂടി വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, അവിടുന്ന് പറഞ്ഞു, വലാ തഖൂമുസ്സാഅ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ. അവിടുന്ന് പറഞ്ഞു, അന്ത്യനാൾ സംഭവിക്കുകയില്ല, എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില കബീലകൾ, ചില ഗോത്രങ്ങൾ, അവർ മുശ്രിക്കീങ്ങളുമായി പൂർണ്ണമായി ചേരുന്നതുവരെ, ബഹുദൈവാരാധകരുമായി പൂർണ്ണമായി ചേരുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. അല്ലേ, അത് നിങ്ങൾ ഇപ്പൊ കാണുന്നില്ലേ, തലയെക്കെട്ട് കെട്ടിയ പുരോഹിതന്മാരാണ് എന്ന് പറയപ്പെടുന്ന, നേതാക്കന്മാരാണെന്ന് പറയപ്പെടുന്ന, മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകേണ്ടവരാണെന്ന് പറയപ്പെടുന്നവർ എവിടെ വരെ എത്തി? ആൾ ദൈവങ്ങളുടെ അവരെ പുകഴ്ത്തുന്ന സദസ്സുകളിൽ വരെ എത്തി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവിടെ എത്തിയില്ല മുസ്ലിങ്ങൾ. അവർക്ക് ആർക്കെങ്കിലും ഞെട്ടലുണ്ടായോ? എന്തുകൊണ്ടാണ് ഞെട്ടലുണ്ടാവാത്തത്? എല്ലാവരുടെയും മനസ്സിൽ ഇവിടെയുള്ള പൗരോഹിത്യം അടിച്ചേൽപ്പിച്ച ചിന്തയാണ്, ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അള്ളാഹുവാണ് സമദി എന്ന വിശ്വാസമുണ്ട് എങ്കിൽ, അള്ളാഹുവാണ് ഇലാഹി എന്ന വിശ്വാസമുണ്ട് എങ്കിൽ, നിങ്ങൾ ആരെ വിളിച്ചാലും കുഴപ്പമില്ല, ആരോട് സഹായം തേടിയാലും കുഴപ്പമില്ല. ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരാൾ തർക്കത്തിന്റെ ഇടയിൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഗുരുവായൂരപ്പനെ വിളിച്ചാലോ? അപ്പൊ അവൻ പറഞ്ഞത്രേ, തിരിച്ചു പറഞ്ഞു, അത് ഹറാമായേക്കു. നോക്കണം നിങ്ങൾ, അള്ളാഹു ഇലാഹാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ ഗുരുവായൂരപ്പനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ എന്തേ ആയിക്കൂടെ? ഇപ്പറഞ്ഞ വിശ്വാസപ്രകാരമാണ് എങ്കിൽ എന്തുകൊണ്ടായിക്കൂടാ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയം ഗൗരവത്തിൽ നമ്മൾ പഠിക്കണം, പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. മുസ്ലിമീങ്ങളാണ് എത്തിപ്പെടുന്നത്. മുസ്ലിമീങ്ങൾ തൗഹീദിന്റെ വാഹകരാകേണ്ട, ജനങ്ങൾ അള്ളാഹുവിലേക്ക് മാത്രം ക്ഷണിക്കുക എന്ന ബാധ്യത ഏൽപ്പിക്കപ്പെട്ട, കുന്തും ഖൈറ ഉമ്മ എന്ന വിശേഷണം അള്ളാഹുവിൽ നിന്ന് കേട്ട ഒരു സമൂഹം, നിങ്ങളാണ് ഏറ്റവും ഉത്തമ സമൂഹം എന്ന് അള്ളാഹു സർട്ടിഫിക്കറ്റ് നൽകിയ ഒരു സമൂഹത്തിന്റെ പിൻഗാമികൾ ഒരാണ് ഇവിടെ എത്തിപ്പെടുന്നത്. ഇതിൽ നമ്മൾ വേദനിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഏതിലാ വേദനിക്കുക? ഇതിൽ നമുക്ക് സങ്കടമില്ലെങ്കിൽ നമ്മൾ ഇനി ഏതിലാണ് സങ്കടപ്പെടുക? അപ്പോൾ മുസ്ലിമീങ്ങൾ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാം എന്നത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല. മാത്രമല്ല, നിങ്ങൾ ഈ പറഞ്ഞതിന് അനേകം തെളിവുകൾ ഖുർആൻ ഹദീസിലും വരെയും കാണാൻ സാധിക്കും. നോക്കൂ, നിങ്ങൾ മക്കയിലെ, മദീനയിൽ ഉണ്ടായിരുന്ന മുനാഫിഖുകൾ, അവരല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പിന്നിൽ നിസ്കരിച്ചവരാണ്. നമ്മളിൽ പലർക്കും അല്ല, നമ്മൾ ആർക്കും ആ ഭാഗ്യം ലഭിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇമാമത്തിന് കീഴിൽ മഅ്മൂമായി നിസ്കരിക്കാൻ പറ്റുക, എത്ര വലിയ ഭാഗ്യമാണത്. അവിടുത്തെ ഖുർആൻ പാരായണം കേട്ടവരാണ്. എന്തിനധികം അവരിൽ ചിലർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് നിന്നുകൊണ്ട് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്തിന് മുനാഫിഖുകളുടെ നേതാവായ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ മുനാഫിഖുകളുടെ നേതാവായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ പറയാൻ വേണ്ടി മുസ്ലിമീങ്ങളോട് എന്തെങ്കിലും സംസാരിക്കുന്നതിന് വേണ്ടി മിമ്പറിലേക്ക് കയറുന്നതിന് മുൻപ് അവൻ അവിടെ എഴുന്നേറ്റ് നിന്ന് റസൂലുള്ള വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ അവിടേക്ക് വലിച്ചിരുത്തു. അവൻ സ്വാഗതം പറയും. നോക്കണം, കാരണം മദീനയിലെ ആളുകളുടെ നേതാവായിരുന്നു ആ കാലത്ത്. പക്ഷെ അവരുടെ സ്ഥാനം എവിടെയാണ്? അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മുനാഫിഖൂൻ ആരംഭിച്ചത് എങ്ങനെയാണ്? അള്ളാഹു പറഞ്ഞു, ഇദാ ജാഅകൽ മുനാഫിഖൂൻ قالوا نشهد انك لرسول الله. അല്ലാഹുവിന്റെ റസൂലെ, മുനാഫിക്കുകൾ താങ്കളുടെ അരികിൽ വന്നാൽ അവർ പറയും ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട് താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന്. ഷഹാദത്ത് കലിമയാണ് അപ്പൊ പറഞ്ഞത്, ഷഹാദത്ത് കലിമയാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർ പറഞ്ഞ അതേ രീതിയിൽ അവർക്ക് മറുപടി കൊടുക്കുക, അവർ താങ്കൾ റസൂലാണ് എന്ന് സാക്ഷ്യം വഹിക്കുമെങ്കിൽ വല്ലാഹു യഅലമു ഇന്നക ലറസൂലു, അല്ലാഹുവിനെ അറിയാം താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന്. വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന കാദിബൂൻ, അല്ലാഹു സാക്ഷ്യം വഹിക്കുകയാണ് മുനാഫിഖുകൾ കളവ് പറയുന്ന കള്ളന്മാരാണ്. അവർ പറയുന്നത് കൊണ്ട് അവർക്ക് ഉപകാരപ്പെടുകയില്ല. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഷഹാദത്ത് കലിമ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, ആ പറഞ്ഞതിന് യോജിച്ച വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടാകണം, ആ പറഞ്ഞതിന് യോജിച്ച പ്രവർത്തനം ഉണ്ടാകണം. അൽ ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുള്ള, അദ്ദേഹം താബിഈയായ പണ്ഡിതനാണ്, സഹാബികളിൽ നിന്ന് ദീൻ പഠിച്ചയാളാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു കവിയാണ് ഫർസദഖ്. അയാൾ മോശമായ കവിതകൾ പലതും എഴുതിയിരുന്നു, വ്യഭിചാരവും മറ്റു കാര്യങ്ങളും ഒക്കെ കടന്നു വരുന്ന കവിതകൾ ഫർസദഖിന്റെ കവിതകളിൽ കാണാം. ഒരിക്കൽ അബൂ റജാഇൽ ഉത്താർദി എന്ന ഒരു വ്യക്തി, അദ്ദേഹം മരിച്ചപ്പോൾ ആ ജനാസയിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി ഹസനുൽ ബസ്രി വന്നെത്തി. അപ്പോൾ അവിടെയുണ്ട് ഫർസദഖുമുണ്ട്, മുസ്ലിമാണ്, അവിടെ ഫർസദഖുമുണ്ട്. അപ്പോൾ ഫർസദഖ് ഹസനുൽ ബസ്രിയുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, അന്നാസു യഖൂലൂൻ, ജനങ്ങൾ പറയുന്നുണ്ട്, ഇജ്തമഅ ഫി ഹാദിഹിൽ ജനാസതി ഖൈറുൻ നാസി വശർറുഹും, ഈ ജനാസയിൽ ജനങ്ങളിൽ ഏറ്റവും നല്ല ആളും ഏറ്റവും മോശക്കാരനും പങ്കെടുത്തിട്ടുണ്ടെന്ന് ആൾക്കാർ പറയുന്നത്. ഹസനുൽ ബസ്രി റഹിമഹുള്ള, അദ്ദേഹം ഇബാദത്തുകൾ കൊണ്ട് അറിയപ്പെട്ട പണ്ഡിതനാണ്, അവർക്കിടയിൽ ഇമാമായിരുന്നു അദ്ദേഹം, അല്ല മുസ്ലിം ഉമ്മത്തിന്റെ അയ്മത്തുകളിൽ ഇമാമുമാരിൽ എണ്ണപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം. എന്നാൽ ഫർസദഖാകട്ടെ മോശം കവിതകളുമൊക്കെ എഴുതുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഏറ്റവും നല്ല ആൾ ഇവിടെ ഉണ്ട്, ഏറ്റവും മോശം ആളുണ്ട്. ഇത് കേട്ടപ്പോൾ ഹസനുൽ ബസ്രി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ലസ്തു ബിഖൈരിഹിം വലസ്ത ബിശർരിഹിം, ഞാൻ ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനുമല്ല, നീ ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും മോശക്കാരനുമല്ല. എന്നിട്ട് ഹസനുൽ ബസ്രി ഖബറിന്റെ അടുത്താണല്ലോ നിൽക്കുന്നത്, ഇവനൊന്ന് നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, യാ അബാ ഫറാസ് മാ അഅദ്ദത്ത ലി ഹാദാ ലിയൗം, ഇങ്ങനെ ഒരു ദിവസം നിനക്കും വരാനുണ്ടല്ലോ ഫർസദഖെ. അബൂ ഫറാസ് എന്നത് അയാളുടെ പേര്, അയാളുടെ വിളിപ്പേരാണ്. ഇങ്ങനെ ഒരു ദിവസം, ഒരു ഖബറിൽ കിടക്കേണ്ട ദിവസം നിനക്കും വരാനുണ്ടല്ലോ, ഇങ്ങനെ ഒരു ദിവസം നീ എന്താണ് ഈ ദിവസത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? അപ്പോൾ അയാൾ പറഞ്ഞു, എഴുപത് വർഷമായി ഈ ദിവസത്തിന് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമയാണ്. ഞാൻ മുസ്ലിമാണല്ലോ, ഞാൻ ഷഹാദത്ത് ചൊല്ലിയിട്ടുണ്ട് എന്നതാണ് ഈ ദിവസത്തിന് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാര്യം. ഇത് കേട്ടപ്പോൾ അൽ ഹസനുൽ ബസ്രി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഹാദാ അൽ അമൂദ് ഫഅയ്നൽ അത്നാബ്, നീ പറഞ്ഞത് ശരിയാണ്, അത് ഏറ്റവും വലിയ സ്തംഭമാണ്, പക്ഷേ ഇതിനു മുകളിലുള്ള മേൽക്കൂര എവിടെ? എന്താ പറഞ്ഞിട്ട് അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത്, ഷഹാദത്ത് കലിമ, അത് ദീനിന്റെ അടിത്തറയാണ്. അതില്ലാതെ ഒന്നും നിലനിൽക്കുകയില്ല. പക്ഷേ ഒരു വീട് എന്തുകൊണ്ട് മാത്രം സംഭവിക്കുകയില്ല? കേവലം അടിത്തറ ഉണ്ടാക്കിയത് കൊണ്ട് വീടായോ? ഇല്ല. കേവലം തൂണുണ്ടാക്കിയത് കൊണ്ട് വീടായോ? ഇല്ല. അതിന് മേൽക്കൂര വേണം. അദ്ദേഹം പറഞ്ഞു, ഇയ്യാക വഖദ്ഫൽ മുഹ്സനാത്ത്, ചാരിത്രവതികളായ സ്ത്രീകളെ നീ കവിതയിലൂടെ ആക്ഷേപിക്കുന്നത് നീ സൂക്ഷിക്കണം. നോക്കൂ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് പറഞ്ഞതുകൊണ്ട് മാത്രം അതിനനുസരിച്ച് പ്രവർത്തനം കൂടി വേണമെന്നാണ് പറഞ്ഞത്. എത്ര മനോഹരമായ പാഠമാണ് അദ്ദേഹം പകർന്നു കൊടുത്തത്. ഇന്ന് പല ആളുകളുടെ ചിന്ത ഇതുപോലെയാണ്. പറയുമ്പോൾ ഫർസദഖ് പറഞ്ഞത് തിന്മകളാണ്, അയാൾ ശിർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഇക്കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന ധാരണയിൽ ചില ആളുകൾ കാണിച്ചു കൂട്ടുന്നത് എന്തെല്ലാമാണ്. ഹസനുൽ ബസ്രി റഹിമഹുള്ള അദ്ദേഹത്തോട് തന്നെ ഒരിക്കൽ ചോദിക്കപ്പെട്ടു, ഇന്ന നാസൻ യഖൂലൂൻ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല അൽജന്ന, ചില ആളുകൾ പറയുന്നുണ്ട് ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കു പറഞ്ഞാൽ അവൻ സ്വർഗത്തിലാണ്. ഇന്ന് പല ആളുകളുടെയും ധാരണ ഇതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പറഞ്ഞവനൊക്കെ സ്വർഗത്തിലാണ് എന്ന് ചിലരിതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്ദ ഹഖഹ വഫർളഹ ദഖല അൽജന്ന, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കു പറയുകയും അതിന് അർഹമായ ജീവിതം നയിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഫർളായ ബാധ്യതകൾ പൂർത്തീകരിക്കുകയും ചെയ്താൽ ദഖല അൽജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. പണ്ഡിതന്മാരിൽപ്പെട്ട വഹബ് ഇബ്നു മുനബ്ബിഹ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അരികിൽ ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, അലൈസ ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് സ്വർഗത്തിന്റെ താക്കോലല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗത്ത് കയറാൻ പറ്റൂലേ? അദ്ദേഹം പറഞ്ഞു, ബല, നീ പറഞ്ഞത് ശരിയാണ്. വലാകിം മാ മിൻ മിഫ്താഹിൻ ഇല്ലാ വലഹു അസ്നാൻ, എന്നാൽ ഏതൊരു താക്കോലുകൾക്കും അതിനെ വേറിട്ട് നിർത്തുന്ന അതിൻ്റെതായ പല്ലുകൾ ഉണ്ടായിരിക്കും. താക്കോലിന്റെ അവസാനത്തിലുള്ള ഫഇൻ ജിഅത ബിമിഫ്താഹി ലഹു അസ്നാൻ ഫുതിഹ ലക, നീ സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നത് ശരിയായ താക്കോലുമായിട്ടാണ് എങ്കിൽ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കപ്പെടും. വഇല്ലാ ലം യുഫ്താഹ ലക, അതല്ല ശരിയായ താക്കോലില്ലാതെയാണ് നീ ചെല്ലുന്നത് എങ്കിൽ സ്വർഗം നിനക്ക് വേണ്ടി ആ വാക്കുകൊണ്ട് മാത്രം തുറക്കപ്പെടുകയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന്റെ ഈ വാക്ക് അദ്ദേഹം പറഞ്ഞു, വഇന്നി അഅ്രിഫു അസ്നാനഹ, ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ താക്കോൽ താക്കോലിലെ പല്ലുകൾ ഏതാണ് എന്ന് എനിക്കറിയാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇഖാമത്തു സ്വല വൈതാഉ സകാ, സ്കാരം നിലനിർത്തലും സക്കാത്ത് കൊടുക്കലുമാണ്.
അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ, അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അരികിൽ ഉപകാരപ്പെടണമെങ്കിൽ നിർബന്ധമായി പാലിച്ചിരിക്കേണ്ട ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളിലേക്കുള്ള സൂചനകളാണ് ഞാൻ മുൻപ് പറഞ്ഞ വാക്കുകളൊക്കെ. ഒരാൾ ഈ വാക്ക് പറയുകയും അതിന് അനുയോജ്യമായ ജീവിതം നയിക്കുകയും ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ഉലമാക്കൽ, പണ്ഡിതന്മാർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിൻ്റെ അടിസ്ഥാനപരമായ നിബന്ധനകളായി ഏഴു കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. ഈ ഏഴു കാര്യങ്ങൾ ഒരാൾ ജീവിതത്തിൽ പുലർത്തിയാൽ അവൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായി. സഹോദരങ്ങളെ, ഈ ഏഴു കാര്യങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കണം. ആളുകൾ പറയാറുണ്ടല്ലോ അല്ലേ, നമ്മൾ ജീവിതത്തിന് ലക്ഷ്യം വേണമെന്ന്, ജീവിതത്തിനൊരു ക്രമം വേണമെന്ന് പറയാറുണ്ടല്ലോ. നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രമമായി, ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി നീ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ട 7 കാര്യങ്ങളാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ഷർത്തുകൾ, നിബന്ധനകൾ. അതിലൊന്നാമത്തെ നിബന്ധന അൽ ഇൽമു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ, അത് നീ പഠിക്കുക എന്നതാണ്, അറിയുക എന്നതാണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുക എന്ന് പറഞ്ഞാൽ, ഏറ്റവും ചുരുങ്ങിയത് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കുക. അത് ചൊല്ലുന്ന ഒരു വ്യക്തി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ നിനക്കുണ്ടാകണം. അതോടൊപ്പം ഈ വാക്ക് ഞാൻ ചൊല്ലിക്കഴിഞ്ഞാൽ ഇനി ഞാൻ പ്രവർത്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണ്, അതിനെക്കുറിച്ച് നീ മനസ്സിലാക്കിയിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ അർത്ഥം എന്താണ്, ഇത് ഞാൻ ചൊല്ലിയാൽ ജീവിതത്തിൽ എന്താണ് മാറ്റമുണ്ടാകേണ്ടത്, ഈ വാക്ക് ചൊല്ലിയ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യം എന്താണ്. ഉദാഹരണത്തിന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയ മനുഷ്യൻ അവൻ അല്ലാഹുക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, അതവൻ ചെയ്യേണ്ട കാര്യമാണ്. അതിൽ പെട്ടതാണ് 5 നേരത്തെ നിസ്കാരം. അവൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, ഉദാഹരണത്തിന് അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം അവൻ പഠിക്കണം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ അത് പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പനയാണത്. അപ്പോൾ മറ്റു മുസ്ലിമീങ്ങൾ എന്തായാലും ഇത് പഠിക്കണം. ഒന്നാമത്തെ നിബന്ധന അത്. രണ്ടാമത്തെ നിബന്ധന അൽ യഖീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ വാക്ക് ഉൾക്കൊള്ളുന്ന ആശയം, ആദർശം, അതിൽ നിനക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരിക്കണം, ദൃഢബോധ്യമുണ്ടായിരിക്കണം, സംശയം കടന്നു വരാൻ പാടില്ല, ഊഹം കടന്നു വരാൻ പാടില്ല. അല്ലെ, അറബിയിൽ സംശയം, ഊഹം, അതിന് രണ്ടിനും വ്യത്യസ്ത പദങ്ങളാണ്. ശക്ക് എന്ന് പറയും സംശയത്തിന്, ഊഹത്തിന് പറയും വന്ന് എന്ന് പറയും. ഇത് രണ്ടും ചെറിയ വ്യത്യാസമുണ്ട്. വന്ന് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സാധ്യതയുണ്ട്, അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അതാണ് കൂടുതൽ ശരിയാവാൻ സാധ്യത. ചിലപ്പോൾ മറ്റേതും ചില ആൾക്കാർ അങ്ങനെ പറയുമല്ലോ, ജാറത്തിലും അക്ബറയിലൊക്കെ പോയി അവിടെ ഉള്ളവരോട് പ്രാർത്ഥിക്കുന്ന, അതൊക്കെ ഇപ്പൊ നമ്മൾ എന്തിനാ തർക്കിക്കുന്നത്, അത് ചെയ്യേണ്ടവർ ചെയ്യട്ടെ, അതിനിപ്പോ ശരിയാണെങ്കിലോ, എന്തെങ്കിലും ഒരു തെളിവില്ലാതെ ഇപ്പൊ ഒരു ചെയ്യോ, ഇങ്ങനത്തെ സംശയം പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന, ഉദ്ദേശിക്കുന്ന ആശയം ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സംശയം ഉണ്ടാവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുസ്തൈഖിനൻ ബിഹാ ഖൽബുഹു ദഖല അൽ ജന്നഹ്. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഹൃദയത്തിൽ ഉറച്ച വിശ്വാസത്തോടുകൂടി പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, സംശയം ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് ദീനിന്റെ അടിത്തറകളിൽ ഒന്നിനും സംശയം ഉണ്ടാകാൻ പാടില്ല. ഉദാഹരണത്തിന് പരലോകം, സംഭവിക്കോ സംഭവിക്കില്ല എനിക്ക് അങ്ങനെ ഉറപ്പൊന്നുമില്ല, ഇനി അഥവാ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ അപ്പം നിസ്കരിക്കുകയൊക്കെ ചെയ്താൽ രക്ഷപ്പെടുമല്ലോ എന്ന് പറയുന്ന ഒരു ഭാഗ്യപരീക്ഷണം, അത് പറ്റില്ല. ചില ആളുകൾ അങ്ങനെയാണല്ലോ, ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്നാ ഞാൻ രക്ഷപ്പെടുമല്ലോ, ഇല്ല. അങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽ അവൻ മുസ്ലിമല്ല, അങ്ങനെ സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ. സൂറത്തുൽ കഹ്ഫിൽ നിങ്ങൾ വായിക്കാറില്ലേ രണ്ട് തോട്ടക്കാരുടെ ചരിത്രം? രണ്ട് തോട്ടക്കാരുണ്ടായിരുന്നു, ഒരുത്തന് വലിയ തോട്ടുണ്ട്, മറ്റൊരുത്തന് തോട്ടുണ്ട്. അതിൽ ഒരുത്തൻ തൻ്റെ ഒപ്പമുള്ളവൻ തൻ്റെ തോട്ടം സന്ദർശിക്കാൻ വന്നപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു, വല അദുന്നു സാഅത ഖായിമതൻ വല ഇർദിത്തു ഇലാ റബ്ബി ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ. അന്ത്യനാൾ ഉണ്ടാകില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം. ഇനി അഥവാ ഞാൻ അള്ളാഹുവിന്റെ അരികിലേക്ക് മടക്കപ്പെടുകയാണ് എങ്കിലോ, അവിടെയും നല്ല ഒരു പര്യവസാനം ഞാൻ കണ്ടെത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അവൻ പരലോകം ഇല്ലാന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല, ഉണ്ടാകില്ലെന്നാണ് എൻ്റെ വിചാരം. എൻ്റെ ഊഹം ഏതാണ്ട് അങ്ങനെയാണ്, ഉണ്ടായേക്കാം. അങ്ങനെ ഒരു ബൈൻബൈനാഹി എന്ന് പറയില്ലേ അല്ലേ, ലാ ഇലാഹ ഉല വല ഇലാഹ ഉല. മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, അവരങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, അവരെപ്പോഴും സംശയത്തിലാണ്. മുദബ്ദബീന ബൈനദാലിക്, അവർക്ക് ചിലപ്പോൾ തോന്നും ഇത് സത്യമാണ് എന്ന്. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ മുനാഫിക്കുകളുടെ അടയാളങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞെന്താ, അവർ ഒരു കൂരിട്ടുള്ള ദിവസത്തിൽ അകപ്പെട്ട മനുഷ്യനെ പോലെയാണ്, ചിലപ്പോൾ ഒരു ഇടുത്തി അങ്ങ് വരും, അപ്പൊ അതിൽ കുറച്ച് വെളിച്ചം കാണുമ്പോൾ അവരതിൽ കുറച്ച് മുന്നോട്ട് നടക്കും. പണ്ഡിതന്മാർ പറഞ്ഞു അവർക്ക് ഇടക്ക് ഇത് ശരിയാണെന്ന് തോന്നും, ഇടക്ക് ഇസ്ലാം ശരിയാണെന്ന് തോന്നും, പക്ഷെ അത് കുറച്ചു നേരം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ അതാണ് നീ. ഇങ്ങനെയുള്ള സംശയത്തിലായി കൊണ്ടിരിക്കുക എന്നത് ഒരു മുഅ്മിനിന് പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ആശയം, ആദർശം അതിൽ അവൻ ഉറച്ചു വിശ്വസിക്കണം. മൂന്നാമത്തെ നിബന്ധന അൽ ഇഖ്ലാസ്. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് പറയുന്നത് ഇഖ്ലാസോടുകൂടിയായിരിക്കണം, അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. ദുനിയാവിലെ എന്തെങ്കിലും നേട്ടങ്ങളോ ഉദ്ദേശങ്ങളോ അവന്റെ ഈ വാക്ക് പറയുന്നതിന് പിന്നിൽ ഉണ്ടാവാൻ പാടില്ല. ചില ആൾക്കാർ ചിലപ്പോൾ പറയാറുണ്ട്, ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾ അവിടെയുള്ള അറബികളടുത്ത് വല്ല സമ്പത്തും കിട്ടാൻ വേണ്ടി വല്ല സൗകര്യവും കിട്ടാൻ വേണ്ടി അവിടെ മുസ്ലിമായി അഭിനയിക്കും. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവിടെ പോയാൽ പറയും, ഇവിടെ എത്തിയാൽ പഴയ പോലെ തന്നെ. അങ്ങനെ ദുനിയാവിന്റെ എന്തെങ്കിലും വിഭവങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരു കാര്യവുമില്ല, അത് അവന് യാതൊരു ഉപകാരവും ചെയ്യുകയില്ല. പണ്ടൊരിക്കൽ ഏതോ ഒരാൾ മുസ്ലിം ആവാൻ വന്നത്രേ, അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് മുസ്ലിമാണ്, വലിയ സംഗീതജ്ഞനായിരുന്നു, അയാൾ മുസ്ലിമാകണമെന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാ ഞങ്ങൾ മുസ്ലിം ആവുന്നത്? അപ്പൊ അയാൾ പറഞ്ഞു മുസ്ലിമായ പാട്ടുകാർക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ്, എന്നാ പിന്നെ ഞാനൊന്ന് മുസ്ലിമായി കളയാന്ന് വിചാരിച്ചു. അയാൾ മുസ്ലിമാവുള്ള കാരണം, അയാൾ അതിന് പറഞ്ഞ ഒരു കാരണം അതാണ്. അയാൾ പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം മുസ്ലിമായ അയാളുടെ പിന്നീടുള്ള ഉദ്ദേശം എന്താണ്? അള്ളാഹു ആലം. എന്താകട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ ഉച്ചരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ഹർറമ അലന്‍ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുവചനം കാണണമെന്ന ആഗ്രഹത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി അവന്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നരകം നിഷിദ്ധമാക്കുന്നതാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പറഞ്ഞ നിബന്ധന? അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമായിരിക്കണം അത് പറയുന്നത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഹദീസുകളിലും എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് മൂന്നാമത്തെ നിബന്ധന. നാലാമത്തെ നിബന്ധന അസ്സുദ്ഖു അസ്സുദ്ഖു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് അവൻ ഉച്ചരിക്കുന്നത് സത്യസന്ധമായിക്കൊണ്ടായിരിക്കണം. ഉള്ളിൽ വേറൊന്ന് വിശ്വസിച്ച് പുറമേക്ക് വേറൊന്ന് പറഞ്ഞാൽ അത് ഉപകരിക്കുകയില്ല. ഉദാഹരണത്തിന് അങ്ങനെ പറഞ്ഞ ആൾക്കാരാരാ? മുനാഫിഖുകൾ അല്ലേ. അവരെ കുറിച്ച് അള്ളാഹു എന്താ പറഞ്ഞത്? വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീൻ ലകാദിബൂൻ. അവർ കാദിബീങ്ങളാണ്, അവർ കളവ് പറയുന്നവരാണ്, അവർക്ക് സത്യസന്ധതയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് പറയുന്നത് സത്യസന്ധമായിക്കൊണ്ടായിരിക്കണം. നിന്റെ നാവുകൊണ്ട് നീ ഉച്ചരിക്കുന്നത് നിന്റെ ഹൃദയത്തിൽ നീ വിശ്വസിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അഹദിൻ യശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് സിദ്ഖൻ മിൻ ഖൽബിഹി. ആരെങ്കിലും കലിമത്തു ഷഹാദ തന്റെ ഹൃദയത്തിൽ നിന്ന് സിദ്ഖോടുകൂടി സത്യസന്ധമായി പറഞ്ഞാൽ, ഇല്ലാ ഹർറമഹുല്ലാഹു അലന്നാർ, അല്ലാഹു അവനെ നരകത്തിന് നിഷിദ്ധമാക്കുന്നതാണ്. അപ്പൊ സത്യസന്ധത വേണം. ഇത്രയും പറഞ്ഞു ഒന്നുകൂടി പറയട്ടെ ഞാൻ. ഒന്നെന്താ? ഇൽമുണ്ടാകണം. രണ്ടാമത്തേത്? രണ്ടാമത് പറഞ്ഞതേതാ? യഖീൻ ഉണ്ടാകണം. മൂന്നാമത് പറഞ്ഞതോ? ഇഖ്ലാസ് ഉണ്ടാകണം. നാലാമത് പറഞ്ഞതോ? സിദ്ഖ് ഉണ്ടാകണം, സത്യസന്ധത ഉണ്ടാകണം. അഞ്ചാമത്തെ കാര്യം അൽ മഹബ്ബ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് അതിനെ നീ സ്നേഹിക്കണം, നിനക്ക് ഇഷ്ടമുണ്ടാകണം, നിനക്ക് അതിനോട് പ്രിയമുണ്ടാകണം. അത് ചൊല്ലുന്നതിനോടും അത് അത് ഉൾക്കൊള്ളുന്ന ആദർശത്തോടും അതിനുവേണ്ടി നിലകൊള്ളുന്നവരോടും അത് പറഞ്ഞവരോടും അള്ളാഹുവിനോടും നിനക്ക് ഇഷ്ടമുണ്ടാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ ബാക്കിയാണ്. ആ വാക്ക് പറയുന്നവരോട് നിനക്ക് സ്നേഹമുണ്ടാകും, ആ വാക്കിനോട് നിനക്ക് ഇഷ്ടമുണ്ടാകണം, അള്ളാഹുവിനെ ആയിരിക്കണം നീ ഏറ്റവും അധികം സ്നേഹിക്കുന്നതിന്റെ ബാക്കിയാണ് ഈ പറഞ്ഞതൊക്കെ. അള്ളാഹുവിനെയാണ് നീ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത്, അവന് ഇഷ്ടമുള്ളതിനൊക്കെ നീ സ്നേഹിക്കണം, സ്നേഹമുണ്ടാകണം, വെറുപ്പുണ്ടാകാൻ പാടില്ല. മുനാഫിഖുകളെ കുറിച്ച് തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ذلك بأنهم كرهوا ما أنزل الله فأحبط أعمالهم. മുനാഫിഖുകൾ അള്ളാഹു അവതരിപ്പിച്ചത് അവർക്ക് വെറുപ്പായിരുന്നു. ഖുർആനിലെ ആയത്തോ മറ്റോ കേട്ടാൽ അവർ പറയും, അയ്യുക്കും സാദത്ഹു ഹാദിഹി ഈമാന, ഈ ആയത്ത് നിങ്ങളിൽ ആർക്കാണ് ഈമാൻ വർദ്ധിപ്പിച്ചത് എന്ന് അവർ പരസ്പരം കളിയാക്കിക്കൊണ്ട് ചോദിക്കുമായിരുന്നു. ഞാൻ ഖുർആൻ ആയത്ത് കേട്ടാൽ, ഖുർആൻ ആയത്ത് ഇറങ്ങുന്നത് പേടിച്ചുകൊണ്ടാണ് അവരിരിക്കുന്നത്. സൂറത്തുൽ മുനാഫിഖുൽ അല്ലാഹു പറഞ്ഞതുപോലെ, കഅന്നഹും ഖുശുബു മുസന്നദ യഹ്സബൂന കുല്ല സൈഹത്തിൻ അലൈഹിം, ചാരി വെച്ച മരത്തടി പോലെയാണ് അവർ, എല്ലാ അട്ടഹാസവും തങ്ങൾക്കെതിരെയാണ് എന്നാണ് അവർ ധരിക്കുന്നത്. ഖുർആൻ എന്തെങ്കിലും ആയത്ത് ഇറങ്ങുമ്പോഴത്തേക്കും പിന്നെ പേടിയാണ്, അവനെ കുറിച്ച് എന്തെങ്കിലും ആയിരിക്കോ, അവന്റെ കയ്യിലുള്ള തിന്മ അള്ളാഹു പുറത്തു കൊണ്ടുവരുമോ, അവന് പേടിയാണ്. ചില ആൾക്കാർ ഖുത്ബക്ക് വരില്ലേ, ഖുത്ബ കേൾക്കാൻ വരുമ്പോ നെങ്ങാനും ഖത്തീബ് പലിശനെ കുറിച്ച് പറയുമോ, പേടിച്ചിട്ടാ വരുന്നത്, എന്നാ അവന് പലിശ വാങ്ങിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചതിനോട് വെറുപ്പുണ്ടാവാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ, അതിനെ നീ സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന നിങ്ങൾ കാണാതെ പഠിച്ചോളൂ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുഖർബുനി ഇലാ ഹുബ്ബിക, മനോഹരമായ പ്രാർത്ഥനയാണത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക, അള്ളാഹുവെ നിന്റെ സ്നേഹം ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വഹുബ്ബ മൻ യുഹിബ്ബുക, നീ സ്നേഹിക്കുന്നവരുടെ സ്നേഹം ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വഹുബ്ബ അമലിൻ യുഖർബുനി ഇലാ ഹുബ്ബിക, നിന്റെ സ്നേഹത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ, അതിനോടുള്ള സ്നേഹം എന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കണമേ എന്ന് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് അതിനെ നിങ്ങൾ സ്നേഹിക്കണം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അല്ലാഹുവിനെയാണ് സ്നേഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം, സ്നേഹമുണ്ടാകണം. അഞ്ചാമത്തെ കാര്യം അതാണ്. ആറാമത്തെ കാര്യം അൽ ഖബൂൽ, ചില ആൾക്കാർക്ക് സ്നേഹം ഉണ്ടാകും. ഇസ്ലാമിൽ എത്രയോ കാര്യങ്ങളോട് ഇഷ്ടം കാണിക്കുന്ന, അതൊക്കെ നല്ലതാണ് എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. നിങ്ങളെ ദീനിലുള്ള ആ കാര്യം എനിക്ക് ഇഷ്ടമാണ്, നോമ്പ് അതെനിക്ക് ഇഷ്ടമാണ്, നിസ്കാരം അഞ്ചു നേരങ്ങൾ നിർവഹിക്കുന്നത് ഞാനതിനോട് എനിക്ക് സ്നേഹമുള്ളവനാണ്, കാര്യമുണ്ടോ ഇല്ല, അത് സ്വീകരിക്കണം, അത് സ്വീകരിക്കണം. സ്വീകരിക്കാതെ ഉപകാരപ്പെടുകയില്ല പരലോകത്ത്. നിനക്ക് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അബൂ താലിബ് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അയാൾ പാടിയ കവിതകളിൽ ഒന്ന് പ്രകാരമാണ്, വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബറിയത്തി ദീന, മുഹമ്മദിന്റെ ദീൻ ലോകത്തുള്ള എല്ലാ ദീനുകളിലും വെച്ച് ഏറ്റവും മഹത്തരമായ ദീനാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം, ലൗലൽ മലാമതു ഔ ഹിദാറു മസബ്ബതിൻ ലവജത്തനി സംഹം ബിദാക മുബീന, ജനങ്ങൾ എന്നെ ആക്ഷേപിക്കുമെന്ന ഭയമില്ലായിരുന്നെങ്കിൽ, അവരെന്നെ ചീത്ത പറയുമെന്ന പേടിയില്ലായിരുന്നെങ്കിൽ, ഞാൻ ഈ മതത്തെ പൂർണ്ണ മനസ്സോടുകൂടി ഉൾക്കൊള്ളുന്നത് നിനക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ആര് പറഞ്ഞു വാക്കാൻ? അബൂ താലിബ് പറഞ്ഞു വാക്കാൻ. സ്നേഹമുണ്ടായതുകൊണ്ട് കാര്യമില്ല, മറിച്ച് സ്വീകരിക്കണം, കബൂൽ ഉൾക്കൊള്ളാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിൽ അവിടുന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ഉപമയിലൂടെ അവിടുന്ന് പറഞ്ഞു, പലതരം മണ്ണുകളുണ്ട്, ആ മണ്ണുകളുടെ കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞു, വെള്ളം ഭൂമിയിലേക്ക് വലിച്ചെടുക്കുന്ന എന്നിട്ട് ചെടികൾ മുളപ്പിക്കുന്ന മണ്ണുണ്ട്, അതുപോലെയാണ് ഒരു മുഅ്മിനിന്റെ ഹൃദയമാകേണ്ടത്. അള്ളാഹുവിന്റെ വഹി ഖുർആനും ഹദീസും ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അവൻ ഇറക്കണം, സ്വീകരിക്കണം, എന്നിട്ട് അതിന്റെ ഫലങ്ങൾ ജീവിതത്തിൽ അവന്റെ പ്രവർത്തനങ്ങളായി സംസാരങ്ങളായി പുറത്തേക്ക് വരണം. ഇതാണ് അൽ കബൂൽ. രണ്ട് കാര്യങ്ങളാണ് കബൂൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അറിയിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലൂടെ അറിയിച്ച കാര്യങ്ങൾ അത് വിശ്വസിക്കുക, തള്ളിക്കളയാൻ പാടില്ല. ഒരാൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 10,000 ഹദീസ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക, പക്ഷേ അവിടുന്ന് പറഞ്ഞതായി സ്ഥിരപ്പെട്ട, അവന് ബോധ്യപ്പെട്ട ഏതെങ്കിലും ഒരു ഹദീസ് അവൻ പറയും എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് അവൻ പറഞ്ഞാൽ മുസ്ലിമാണോ കാഫിറാണോ? കാഫിറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ട ഒരു ഹദീസ് റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലായതിനു ശേഷം അവൻ പറയാൻ എനിക്കത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് അവൻ പറഞ്ഞാൽ ബാക്കി എല്ലാ ഹദീസും സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും മുസ്ലിമല്ല. ഞാൻ പ്രത്യേകം പറഞ്ഞു, അവന് ബോധ്യപ്പെട്ട ഹദീസ് റസൂൽ പറഞ്ഞതാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്നവന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം അവനത് നിഷേധിച്ച, ഉദാഹരണത്തിന് ഒരാൾ ഖുർആൻ എല്ലാ ആയത്തും അംഗീകരിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് അവസാനത്തെ ഒരായത്തെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാലോ മുസ്ലിമാണോ? അല്ല, കാഫിറാണ്. ഇസ്ലാം നിന്ന് പുറത്തു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അവിടുത്തേക്ക് തോന്നുന്നതനുസരിച്ച് സംസാരിക്കുന്നവരല്ല, അള്ളാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുന്ന് സംസാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നബി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൽപ്പിച്ചതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ കൽപ്പിച്ചതോ ആയ കാര്യങ്ങൾ അത് ഉൾക്കൊള്ളാൻ അവൻ തയ്യാറായിരിക്കണം. അതിനോട് കിബുർ കാണിക്കുക എന്നത് അവന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരാൾ ഉപേക്ഷിക്കാൻ, ചിലപ്പോൾ ഒരാൾ മടിയുണ്ടോ അശ്രദ്ധ കാരണത്താലോ ഉപേക്ഷിച്ചേക്കാം, പക്ഷെ അതിനോട് കിബുർ കാണിച്ചാൽ, അഹങ്കാരം കാണിച്ചാൽ, ഏയ് എനിക്കിതൊന്നും പറ്റില്ല, ഇതൊന്നും എന്നോട് പറയണ്ട എന്ന് അവൻ പറഞ്ഞാൽ ഇസ്ലാമിന്ന് പുറത്തു പോകും, മുസ്ലിമാവില്ല. ഞാൻ ഉദാഹരണം പറയാം. രണ്ടാളുകൾ, അതിലൊരാൾ ഹജ്ജ് ചെയ്യാൻ എല്ലാ നിലക്കുമുള്ള ശേഷിയുള്ള മനുഷ്യനാണ്, പൈസ ഉണ്ട്, സൗകര്യമുണ്ട് എല്ലാം, പക്ഷെ അയാൾ ഹജ്ജ് ചെയ്യുന്നില്ല. അയാളോട് ചോദിച്ചാൽ അയാൾ പറയും ഞാൻ ചെയ്യുന്ന തെറ്റാണ്, പക്ഷേ ദുനിയാവിന്റെ കാര്യങ്ങളിലാകപ്പെട്ടു, ഞാൻ ചെയ്ത തെറ്റാണ്, അള്ളാഹു എനിക്ക് പുറത്തേക്ക്. ഒരാൾ അങ്ങനെ പറയുന്നു. രണ്ടാമതൊരാൾ, അയാൾ പറയുന്നു ഹജ്ജ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല, എനിക്കതൊന്നും താല്പര്യമില്ല, അതൊന്നും ആൾക്കാർ ചെയ്യേണ്ടതില്ല. പക്ഷെ അവൻ ഒരു ടൂറിന് പോകുന്നത് പോലെ കുറച്ച് നാടൊക്കെ ഒന്ന് കാണാലോ എന്ന ഉദ്ദേശത്തിൽ അവൻ ഹജ്ജിന് പോയി. ഒന്നാമത്തെ ആൾ ഹജ്ജ് ചെയ്തിട്ടില്ല, രണ്ടാമത്തെ ആൾ ഹജ്ജ് പുറമേക്ക് ചെയ്തിട്ടുണ്ട്. എന്താ ഈ രണ്ടാളുകളുടെയും വിധി? ഒരാൾ മുസ്ലിമാണ്, പക്ഷേ അവന്റെ ഇസ്ലാമിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. മറ്റൊരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്, അവന്റെ ഹജ്ജ് കൊണ്ട് അവന് ഉപകാരമില്ല. കാരണം എന്താ? അവന്റെ ഹൃദയത്തിൽ അവൻ വിശ്വസിക്കുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇതാണ് അൽ കബൂൽ, അവൻ സ്വീകരിക്കണം. അവസാനത്തെ കാര്യം, ഏഴാമത്തെ കാര്യം, അൽ ഇൻഖിയാദ് അൽ മുനാഫി ലി അത്തർക്ക്, അവൻ അള്ളാഹുവിന്റെ ദീനിന് കീഴൊതുങ്ങണം. അത് മുൻപ് നമ്മൾ ഇസ്ലാമിന്റെ നിർവചനം വിശദീകരിക്കുമ്പോൾ പറഞ്ഞതാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ കൽപ്പിച്ച കാര്യങ്ങൾ അത് അംഗീകരിക്കണം. ചില പണ്ഡിതന്മാർ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ശിർക്കുണ്ടാകാൻ പാടില്ല, ശിർക്കുണ്ടായാൽ ഇസ്ലാമിന് പുറത്തു. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന അവസ്ഥ അവൻ ഉണ്ടാകരുത്. ചിലത് ഇടയ്ക്ക് ഉപേക്ഷിച്ചു പോകുന്നു, അതെന്തല്ല, അത് ഈ പറഞ്ഞതിന് വിരുദ്ധമല്ല. മറിച്ച് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കൽപ്പിച്ചാലും അത് സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത മാനസികാവസ്ഥയിലാണ് അയാൾ നിലകൊള്ളുന്നത് എങ്കിൽ ഇസ്ലാമിന് പുറത്താൻ, അത് മുസ്ലിമല്ല. അപ്പോൾ ഈ ഏഴ് നിബന്ധനകൾ ഒന്നുകൂടി നമുക്ക് പറഞ്ഞു നോക്കാം. ഒന്നാമത്തേത് ഇൽമാൻ, അറിയുക. രണ്ടാമത്തേത് യഖീനാൻ, എന്താ എൻ്റെ അർത്ഥം, ഉറച്ച വിശ്വാസം ഉണ്ടാകുക. മൂന്നാമത്തേത് ഇഖ്ലാസാൻ, എന്താ എൻ്റെ അർത്ഥം, അള്ളാഹുവിന് വേണ്ടി മാത്രമായി പറഞ്ഞതായിരിക്കണം. നാലാമത്തേത് സിദ്ഖു, സത്യസന്ധമായി പറഞ്ഞതായിരിക്കണം. അഞ്ചാമത്തെ കാര്യം അൽ മഹബ്ബത്തു, ഈ പറഞ്ഞ വാക്കിനോടും അതിൻ്റെ ആദർശത്തോട് സ്നേഹമുണ്ടായിരിക്കണം. ആറാമത്തെ കാര്യം അൽ കബൂൽ, ഈ പറഞ്ഞത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടാകണം. ഏഴാമത്തെ കാര്യം അൽ ഇൻഖിയാദ്, അള്ളാഹുവിന്റെ ദീനിന് അവൻ കീഴൊതുങ്ങണം. ഈ ഏഴ് നിബന്ധനകൾ നിങ്ങൾ കാണാതെ പഠിക്കുക, ഇടക്കിടക്ക് സ്വന്തം ജീവിതം പരിശോധിക്കുക, ഇതിൽ എനിക്ക് എവിടെയെങ്കിലും കുറവ് സംഭവിക്കുന്നുണ്ടോ എന്ന പരിശോധന നടത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ അവരുടെ ദാസന്മാരെ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഹുബ്ബക വ ഹുബ്ബ മൻ യുഹിബ്ബുക വ ഹുബ്ബ അമലിൻ യുഖർബുനാ ഇലാ ഹുബ്ബിക. അല്ലാഹുമ്മ إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات، إنك مجيب الدعوات وقاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك.